الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തുൽ ബഖറയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 239 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു. കുടുംബ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ. ഖുർആൻ ജീവിതമാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നിയമവശങ്ങൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടക്ക് വെച്ച് നമസ്കാരം കടന്നു വന്നത് എന്ന് നാം മനസ്സിലാക്കി. തുടർന്ന് കുടുംബ നിയമങ്ങളുടെ സമാപന സൂക്തങ്ങളിലേക്കാണ് 240 മുതൽ നാം കടക്കുന്നത്. بسم الله الرحمن الرحيم والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم وصية لأزواجهم متاعا إلى الحول غير إخراج فَإِنْ خَرَجْنَ فَلَا جُنَاحَ عَلَيْكُمْ فِيمَا فَعَلْنَ فِي أَنفُسِهِنَّ مِنْ مَعْرُوفٍ وَاللَّهُ عَزِيزٌ حَكِيمٌ وَلِلْمُطَلَّقَاتِ مَتَاعٌ بِالْمَعْرُوفِ ഭർത്താക്കന്മാർ മരണപ്പെട്ടാൽ ഭാര്യമാർ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം എന്ന് നേരത്തെ നാം മനസ്സിലാക്കി. ഇദ്ദാകാലത്ത് സ്ത്രീക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ ആരാ നൽകേണ്ടത്? ഇദ്ദാവേളയിൽ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികളുടെ ബാധ്യതയാണ് അത്. ഇദ്ദാവേളയിൽ സ്ത്രീക്ക് ആവശ്യമായ പ്രാഥമിക വിഭവങ്ങൾ നൽകുക എന്നത് ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അനന്തരാവകാശികളുടെ ബാധ്യതയാണ്. വിധവകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ഔദാര്യം വേണം എന്ന് അല്ലാഹു തആല ഇവിടെ ഒന്നുകൂടി ഉണർത്താണ്. സാധാരണഗതിയിൽ ത്വലാഖിന്റെ ഘട്ടത്തിൽ തന്നെയും ഇദ്ദാവേളയില് വിഭവങ്ങൾ നൽകേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. ഇവിടെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ വിഷയത്തിലോ അത് ഒന്നുകൂടി ഊന്നി പറയാണ്. ഇവിടെ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാലും 1 വർഷം വരെ ഭർതൃഗൃഹത്തിൽ താമസിക്കാനുള്ള അവസരം അവർക്ക് അനുവദിക്കപ്പെടേണ്ടതുണ്ട്. അവർ ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്തട്ടെ, ഏതായാലും അങ്ങനെ ഒരു അവസരം അവർക്ക് നൽകണം എന്നാണ് അല്ലാഹു തആല 240 ആയത്തിൽ ഉണർത്തുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇത് അനിവാര്യമായി വരാവുന്നതാണ്. വല്ലദീന യുത്തവഫൗന മിൻകും, വല്ലദീന ഒരു വിഭാഗം, ഒരു കൂട്ടർ, യുത്തവഫൗന മിൻകും നിങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾ. 234 ആയത്തില് ഇതേ ശൈലിയിലുള്ള പരാമർശം വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വയദറൂന അസ്വാജൻ, എങ്ങനെയാണ് അവർ മരണപ്പെട്ടു പോകുന്നത്? ഭാര്യമാരെ ഇണകളെ വിട്ടേച്ചുകൊണ്ട്. അപ്പൊ ആരാ മരണപ്പെടുന്നത്? വല്ലദീന എന്ന് തുടങ്ങുമ്പോൾ പുരുഷന്മാരെ കുറിച്ചാണെന്ന് മനസ്സിലാവും. പെണ്ണുങ്ങളാണെങ്കിൽ വല്ലാത്തി എന്നായിരിക്കും തുടങ്ങുന്നത്. വല്ലദീന യുത്തവ ഫൗനമിങ്കും, നിങ്ങളിൽ മരണപ്പെട്ടു പോകുന്ന പുരുഷന്മാർ. വയദറൂന അസ്വാജൻ, എങ്ങനെ? സ്വന്തം ഇണകളെ, ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു പോവാണ്. അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ ആ ഒരു മരണാസന്നമായ ഘട്ടത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? വസീയത്തല്ലി അസ്വാജിഹിം, ഒരു വസീയത്ത് ചെയ്യണം. ലി അസ്വാജിഹിം, തങ്ങളുടെ പത്നിമാർക്ക് വേണ്ടിയിട്ട് വസീയത്ത് ചെയ്യണം. മത്താൻ, ജീവിത വിഭവം. ഇലൽ ഹൗൽ, ഒരു വർഷത്തേക്കുള്ള ജീവിത വിഭവം അവർക്ക് വേണ്ടിയിട്ട് നൽകണം എന്നാണ് അള്ളാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. ഗൈറ ഇഖ്റാജ്, ഒരു കാര്യം കൂടി, ഗൈർ കൂടാതെ, ഇഖ്റാജ് പുറത്താക്കൽ, അഥവാ ആ ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത വിധത്തിൽ അവിടെ തന്നെ ഒരു വർഷമെങ്കിലും കഴിച്ചുകൂട്ടാൻ ഉള്ള അനുവാദം വസീയത്തായിക്കൊണ്ട് തന്നെ മരണപ്പെട്ടു പോകുന്ന ഭർത്താക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് നൽകണം എന്നാണ് അള്ളാഹു തആല ഇവിടെ ഉണർത്തുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാത്തൊരു വിഷയമാണ് അല്ലെ. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ എന്താ ചെയ്യാം? ഭർത്താവിന്റെ സ്വന്തം വീടാണെങ്കിൽ അവിടെ തന്നെ കഴിയും, മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ കൂടെ കഴിയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ കുടുംബം ഒരു കൂട്ടുകുടുംബമാണ്, സ്വന്തമായിട്ട് അദ്ദേഹത്തിന് സ്വത്തുക്കൾ വേർതിരിച്ച് നൽകപ്പെട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാവുമ്പോ അയാളുടെ അനന്തരാവകാശികളാണ് പിന്നെ അതിൽ തീരുമാനമെടുക്കാൻ പോകുന്നത്. ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട നിശ്ചിത വിഹിതം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഒരുപക്ഷെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരെ ഉണ്ടാകാം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വസീയത്ത് ചെയ്യണം എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. ഇത് ഭർതൃകുടുംബത്തിന്റെ നിർബന്ധ ബാധ്യതയല്ല. സാധാരണഗതിയിൽ പറയുമ്പോൾ നിർബന്ധമായ ബാധ്യതയാവുന്നില്ല. ഭർതൃ വീട്ടുകാർക്ക് വേണമെങ്കിൽ അവരെ പറഞ്ഞു വിടാമല്ലോ. അതേസമയം ഭർത്താവ് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നിർബന്ധമായ കാര്യമായിട്ട് മാറുന്നു. അപ്പൊ ചില സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഒരു വസീയത്ത് അനിവാര്യമായിട്ട് വരുന്നത്. തന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്, ഒരു കൊല്ലം തന്റെ വീട്ടിൽ താമസിപ്പിക്കണം, അവരെ ഒരു കൊല്ലമെങ്കിലും അവിടെ തന്നെ താമസിപ്പിക്കണം, ആ നാളുകളിൽ അവരുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യണം. മരണപ്പെട്ട ഭർത്താവിനോടും കുടുംബത്തോടും അവർക്കുള്ള ഒരു വൈകാരിക ബന്ധമുണ്ടല്ലോ. ദീർഘനാളുകൾ ഒന്നിച്ച് കഴിഞ്ഞവരാണ്, ഒരു കുടുംബമായിട്ട് കഴിഞ്ഞതാണ്, ആ കുടുംബത്തിലെ അംഗമായിരുന്നല്ലോ അവര്. അപ്പൊ ഭർത്താവ് മരണപ്പെട്ടപ്പോ പെട്ടെന്ന് അവരങ്ങ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പോലെ, ആ വീട്ടിൽ അന്യയായി മാറും പോലെ അങ്ങനെ അനുഭവപ്പെടാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഭർത്താവിന്റെ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കയറി വരുമ്പോ, ഞാനിവിടെ ഒന്നുമല്ലല്ലോ, എനിക്കിവിടെ ആരും ഇല്ലല്ലോ എന്നുള്ള വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് പടച്ച തമ്പുരാൻ ഇങ്ങനെ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഈ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം, അനുകമ്പയുടെ അല്ലെങ്കിൽ പരിഗണനയുടെ മുഖമാണ് നമുക്ക് ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയാം. ആ ഒരു വൈകാരിക ബന്ധം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാലും അവർക്കൊരു വർഷം വരെ അവിടെ തന്നെ കഴിയാനുള്ള അനുവാദം കൊടുക്കണം. പ്രത്യേകിച്ച് ഭർത്താവ് അങ്ങനെ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകണം എന്നാണ് അള്ളാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അതേസമയത്ത് ഭാര്യ അല്ലെങ്കിൽ ആ വിധവ തീരുമാനിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെന്നില്ല, ഞാൻ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൊള്ളാം എന്ന് തീരുമാനിക്കുകയാണെങ്കിലോ അവർക്കതിന് പൂർണ്ണ അനുവാദമുണ്ട്, അവകാശവുമുണ്ട്. അതാണ് തുടർന്ന് പറയുന്നത്. ഫഇൻ ഖറജിന, ഫഇൻ ആണെങ്കിൽ, ഖറജിന, ആ സ്ത്രീ പുറപ്പെട്ടു പോവുകയാണെങ്കിൽ, ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യ അല്ലെങ്കിൽ ആ വിധവ പുറപ്പെടുകയാണെങ്കിൽ, സ്വന്തം വീട്ടിലേക്ക് പോവാണ്, സ്വന്തം സൗകര്യങ്ങളിലേക്ക് അവർ മടങ്ങുകയാണെങ്കിൽ, ഫല ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് അതിൽ തെറ്റൊന്നുമില്ല, ഒരു വിരോധവുമില്ല, അതിലെന്തെങ്കിലും തെറ്റാകുമോ എന്ന് പേടിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. ഫീമ ഫഅൽന, അവർ ചെയ്യുന്നതിൽ, ഫീ അംഫുസിഹിന്ന, സ്വന്തം കാര്യത്തിൽ, അവർ സ്വയം തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു തെറ്റുമില്ല, ഭർത്താവിന്റെ വീട്ടുകാർക്ക് അതിലൊരു വിരോധവും ഇല്ല, അവർ അങ്ങനെ ചെയ്യാവുന്നതാണ്. മിമ്മാറൂഫ്, പക്ഷെ എങ്ങനെയാവണം അവരുടെ പുറപ്പാട്? അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് മാന്യമായ രൂപത്തിൽ അഥവാ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം. അതിനുശേഷം അവർക്ക് വേറെ പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം, ഇനി സ്വന്തം കുടുംബത്തിൽ പോയി താമസിക്കാം, വേറെ വീടുണ്ടെങ്കിൽ അവിടെയാകാം, ഇനി സഹോദരങ്ങളുടെ കൂടെ താമസിക്കണം എന്നാണെങ്കിൽ അങ്ങനെയാവാം. ഏത് നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്? അത് ഇസ്ലാമികമായി മാന്യമായ നിലപാടാവണം എന്ന് മാത്രം. വല്ലാഹു അസീസുൽ ഹക്കീം, അല്ലാഹു തആല അജയ്യനായ യുക്തിജ്ഞനാകുന്നു. ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണല്ലോ കാര്യങ്ങളുടെ കിടപ്പുള്ളത്. അഥവാ മരണപ്പെട്ടു പോയ ആ സഹോദരന്റെ സ്വത്തുക്കൾ അനന്തരാവകാശികളാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിനാൽ നിങ്ങൾക്ക് ചെറിയൊരു അധികാരം അവിടെയുണ്ട്. അതേസമയം അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നുകൂടി അള്ളാഹു അവിടെ ഉണർത്താൻ. പടച്ചു തമ്പുരാന്റെ നിയമവിധികളുടെ യുക്തി എന്താണ് എന്ന് നിങ്ങൾ അറിയണം. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. വല്ലദീന യുത്തവഫൗന മിങ്കും, വല്ലദീന ഒരു കൂട്ടർ, യുത്തവഫൗന മരണപ്പെട്ടു പോകുന്നു, മിങ്കും നിങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന പുരുഷന്മാർ, വയദറൂന അവർ വിട്ടേച്ചു പോകുന്നു, അസ്വാജൻ തങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചു കൊണ്ട് മരണപ്പെടാൻ, വസീയത്തല്ലി അസ്വാജിഹിം അപ്പോൾ തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വസീയത്ത് ചെയ്യാം, മത്താഅൻ ഇലൽ ഹൗൽ, മത്താ ജീവിത വിഭവം, ഇലൽ ഹൗൽ ഒരു വർഷത്തേക്ക്, ഗൈറ ഇഹ്റാജ് അവരെ അവരുടെ വീട്ടിൽ നിന്ന് ഭർതൃഗൃഹത്തിൽ നിന്ന് പുറത്താക്കാത്ത വിധത്തിൽ ഒരു വർഷത്തേക്കുള്ള വിഭവങ്ങൾ അവർക്ക് വസീയത്ത് ചെയ്യാം. ഫഇൻ ഖറജിന, ഇനി ആ സ്ത്രീ സ്വയം പുറപ്പെട്ടു പോവാണെങ്കിൽ, ഫല ജുനാഹ അലൈക്കും, ഭർതൃ വീട്ടുകാർക്ക് അതിൽ വിരോധമൊന്നുമില്ല, അതിന്റെ പേരിൽ ബാധ്യതയൊന്നുമില്ല. ഫീമ ഫഅൽന ഫി അൻഫുസിഹിന്ന, അവരുടെ കാര്യത്തിൽ അവർ സ്വയം തീരുമാനമെടുക്കുന്നതിൽ, മിൻ മഅറൂഫ് മാന്യമായ രൂപത്തിൽ. വല്ലാഹു അസീസുൽ ഹക്കീം, അല്ലാഹു തആല അജയ്യനായ യുക്തിജ്ഞനാകുന്നു. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? കൂട്ടുകുടുംബത്തിൽ ഭാര്യക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഭർത്താവിന്റെ കൂട്ടുകുടുംബത്തിലാണ് അവർ കഴിഞ്ഞിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യേണ്ടി വരുന്നത് എന്താണ്? സ്വന്തം വാപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ട് ആ തറവാടൊക്കെ ഇല്ലാതെയായിപ്പോയി സ്വത്തുക്കളൊക്കെ വീതം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരുടെ വീട്ടിലേക്കായിരിക്കും ചെല്ലേണ്ടി വരിക. അപ്പൊ അത് അത്ര ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, അവരവിടെ വേറെ കുടുംബമായിട്ട് കഴിയല്ലേ. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്കതൊരു ഭാരമാകുമോ എന്ന തോന്നലുണ്ടാവും. അതേസമയം ഭർത്താവിന് സ്വന്തം വീടുണ്ട് എങ്കിൽ, ഭർത്താവ് അതുപോലെ സ്വന്തം മക്കളോടൊപ്പമാണ് അവർ കഴിഞ്ഞിരുന്നതെങ്കിൽ, തീർച്ചയായിട്ടും സ്വന്തം മക്കളോടൊപ്പം ഭർതൃഗൃഹത്തിൽ തന്നെ, അവരുടെ അവകാശത്തിൽ തന്നെ, അവർക്കൊരു അനന്തരാവകാശ വിഹിതം ഉണ്ടല്ലോ, ആ വിഹിതത്തിൽ തന്നെ മക്കളോടൊപ്പം ഒന്നിച്ചവർക്ക് തീർച്ചയായും കഴിയാവുന്നതാണ്. അപ്പൊ ആ വസീയത്ത് ആവശ്യമുണ്ടെങ്കിലേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 234 തുടർച്ച എന്ന നിലയ്ക്ക് നമുക്ക് ഈ പ്രയോഗത്തെ, ഈ ആയത്തിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, വിവാഹമുക്തയ്ക്ക് എന്ന പോലെ തന്നെ വിധവക്കും മത്താഴ ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് ഈ സൂക്തം സൂചിപ്പിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ ഇതിന് വിശദീകരിക്കുന്നത്. മത്താഅൻ ഇലൽ ഹൗൽ എന്നല്ലേ. അപ്പൊ ഭർത്താവ് മരിച്ചതോടുകൂടി പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ ഇതൊരു ധാർമ്മിക ഉപദേശമാണോ അതല്ലെങ്കിൽ നിർബന്ധ കൽപ്പനയാണോ? വ്യത്യസ്ത വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർ പ്രകടിപ്പിക്കുന്നത്. അനന്തരാവകാശ നിയമം അവതരിക്കുന്നതിന് മുമ്പുള്ള ഒരു താൽക്കാലിക നിയമമായിരുന്നു ഇത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പിന്നീട് അനന്തരാവകാശ നിയമം വന്നതോടുകൂടി അവർക്ക് സ്വന്തമായൊരു വിഹിതം ലഭിച്ചല്ലോ. ഭർത്താവ് മരണപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് നിശ്ചിത വിഹിതമുണ്ട്. എന്നാൽ ഇത് ആ നിയമം വരുന്നതിന് മുമ്പുള്ള ഒരു താൽക്കാലിക നിയമമായിരുന്നു എന്നാണ്. ഭാര്യയ്ക്ക് അനന്തരാവകാശം ലഭിച്ചതോടുകൂടി ഈ നിയമത്തിന് പ്രസക്തി ഇല്ലാതായി എന്ന് പറയുന്നു. ഇത് ആദ്യകാല മത്താഅാണ് എന്നാണ് മറ്റൊരഭിപ്രായം. ആദ്യകാലത്ത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് ഇദ്ദ ഒരു വർഷമായിരുന്നു എന്നാണ് ഒരഭിപ്രായം. 4 മാസവും 10 ദിവസവും ആയിരുന്നില്ല, ഒരു വർഷമാണ്. അപ്പൊ അങ്ങനെ ഭർതൃ വിയോഗത്തിന്റെ ഇദ്ദ 4 മാസവും 10 ദിവസവും അല്ല, ഒരു വർഷമായിരുന്നു എന്ന് പറയുമ്പോൾ ആ കാലം മുഴുവനും അവർക്ക് വിഭവം ലഭിക്കേണ്ടതുണ്ടല്ലോ എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ഇനി അതൊന്നും അല്ല, ഇദ്ദയോടും അനന്തരാവകാശത്തോടും ഒന്നും ബന്ധിപ്പിക്കാതെ മാനുഷിക പരിഗണന എന്ന നിലയിൽ തന്നെ ഇതിനെ നമുക്ക് കാണാമല്ലോ. ഭർത്താവിന്റെ വീടും ആ അന്തരീക്ഷവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയിൽ അവർക്ക് കുറച്ചു കാലം കൂടി അവിടെ നിൽക്കണമെങ്കിൽ അതിന് അനുവാദം നൽകുക, അത് വളരെ മാന്യമായ ഒരു നിലപാടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിനകത്തെ വികാര വിചാരങ്ങളെപ്പോലും അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ നിയമം എത്ര ഗൗരവത്തിലാണ് പരിഗണിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ആ സ്ത്രീക്ക് അങ്ങനെ പറയാൻ കഴിയാവും, ഭർത്താവ് മരണപ്പെട്ടു പോയി, ഇനി എനിക്ക് ആരും ഇവിടെ ഇല്ല, എനിക്ക് കുറച്ചു നാളും കൂടി ഇവിടെ നിൽക്കണം കേട്ടോ എന്ന് പറയാൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ മനസ്സ് അനുവദിക്കില്ല. അതേസമയം അള്ളാഹു താല അത് മുമ്പേ കണ്ടുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം നൽകുകയാണ് ഈ ആയത്തിൽ. തുടർന്ന് 241 അള്ളാഹു താല ത്വലാഖ് സംബന്ധമായ വിഷയം സമാപിപ്പിക്കുകയാണ്. വലിൽ മുത്തല്ലഖാത്തി മത്താഉം ബിൽ മഅറൂഫ് ഹഖൻ അലൽ മുത്തഖീൻ. വലിൽ മുത്തല്ലഖാത്ത് ത്വലാഖ് വിവാഹമോചനമാണ്. മുത്തല്ലഖത്ത് എന്ന് പറഞ്ഞാൽ വിവാഹമോചിത എന്നാണ് അർത്ഥം. അതിന്റെ ബഹുവചനമാണ് മുത്തല്ലഖാത്ത്, വിവാഹമോചിതകൾ, വിവാഹമുക്തകൾ. വലിൽ മുത്തല്ലഖാത്ത് അതേപോലെ വിവാഹമുക്തകൾക്കും മത്താഉം ബിൽ മഅറൂഫ് മാന്യമായ വിഭവം ലഭിക്കാൻ അവകാശമുണ്ട്. വിവാഹമോചിതകൾക്കും മാന്യമായ മത്താ ജീവിത വിഭവം ലഭിക്കാൻ അവകാശമുണ്ട്. ഹഖൻ അലൽ മുത്തഖീൻ അത് ഭക്തജനങ്ങളുടെ ബാധ്യതയത്രേ, അവരുടെ ഹക്കാണ്, അത് അവരുടെ ബാധ്യതയാണ് എന്നുകൂടി അല്ലാഹു തആല ചേർത്ത് പറയാൻ. ഈ പരാമർശം നേരത്തെ വന്ന വിശദാംശങ്ങളുടെ സമാപനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 231 എന്താ പറഞ്ഞത്? അവർ പിരിയാണെങ്കിൽ മാന്യമായ രൂപത്തിൽ പിരിച്ചയക്കണം എന്ന് പറഞ്ഞു. 236 മഹർ നിശ്ചയിക്കാത്ത അവസ്ഥയിൽ സ്പർശിക്കും മുമ്പ് തലാഖ് നടന്നാൽ കഴിവനുസരിച്ച് ഒരു സമാശ്വാസ ധനം അവർക്ക് നൽകണം. മഹർ നിശ്ചയിച്ചിട്ടില്ല, സ്പർശിച്ചിട്ടുമില്ല, ആ അവസ്ഥയിൽ നിക്കാഹ് നടന്നിട്ടുണ്ട്, അങ്ങനെ പിരിയേണ്ടി വരുമ്പോ ഒരു സമാശ്വാസ ധനം അവർക്ക് നൽകണം എന്നാണ്. 237 എന്തായിരുന്നു വിഷയം? മഹർ നിശ്ചയിച്ച അവസ്ഥയിൽ സ്പർശിക്കും മുമ്പ് തലാക്ക് നടക്കാൻ, മഹർ നിശ്ചയിച്ചിട്ടുണ്ട് 10 പവൻ, സ്പർശിക്കും മുമ്പ് തലാക്ക് നടക്കുകയാണെങ്കിൽ നേർപകുതി 5 പവൻ അവർക്ക് നൽകണം എന്നാണ്. 240 ഇപ്പോ നാം മനസ്സിലാക്കിയത് ഭാര്യയെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവർ ഒരു വർഷത്തേക്ക് അവർക്കുള്ള മത്താ വസിയത്ത് ചെയ്യണം ആവശ്യമാണെങ്കിൽ. ഇതെല്ലാം ഭാര്യയുടെ അല്ലെങ്കിൽ വിവാഹമുക്തയുടെ ഭാവി ജീവിതം ഭദ്രമാക്കാനുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ ഒടുവിൽ പറയുന്ന എന്താണ്? ത്വലാഖ് ചെയ്യപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും ന്യായമായ മത്താഇന് അവകാശമുണ്ട് ഊന്നി പറയാണ്. ഇത് ഇദ്ദാ വേളയിൽ ചെലവിന് നൽകലല്ല മത്താ, അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇദ്ദാ വേളയില് ചെലവിന് നൽകലാണ് മത്താ, അതല്ല. അതുപോലെ വിവാഹ വേളയിൽ നൽകുന്ന മഹറുമല്ല, ഞാൻ അവൾക്ക് 10 പവൻ മഹർ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ എന്താണ് ഇത്? ബന്ധം പിരിയുമ്പോ ലഭിക്കേണ്ട സമാശ്വാസ ധനമാണ്, അവർക്ക് തുടർന്ന് അങ്ങോട്ട് ജീവിക്കാനുള്ള ഒരു വലിയൊരു ആശ്വാസമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മത്താ എത്രയാണ് നൽകേണ്ടത്? ആ ചർച്ചകൾ പലപ്പോഴായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും അത് നിർണിതമല്ല. വധൂവരന്മാരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് മത്താ നിശ്ചയിക്കേണ്ടത്. ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ പലതും പരിഗണിക്കുമല്ലോ, സാമൂഹിക അവസ്ഥയും സാമ്പത്തിക അവസ്ഥയൊക്കെ ചിലപ്പോൾ പരിഗണനയിൽ വരും. കുഫു എന്ന് പറയുമ്പോൾ ആദർശ നിലപാടാണ് മുഖ്യം, അതേ സമയത്ത് സാമൂഹിക അവസ്ഥകൾ കൂടി പരിഗണിക്കപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മുൻനിർത്തിയിട്ട് ഓരോ ആൾക്കും മത്താ തീരുമാനിക്കാം. ഈ പുരുഷന്റെ സാമ്പത്തിക സ്ഥിതിയാണ് അതിൽ ഏറ്റവും പ്രധാനം. മത്താ നൽകൽ നിർബന്ധമാണോ അല്ലയോ, എന്താ വിഷയത്തിലുള്ള ചർച്ച? നിർബന്ധമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ പൊതുവായ വീക്ഷണം. 236 ആയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഹഖൻ അലൽ മുഹ്സിനീൻ എന്നാണ്. മത്താഇനെ കുറിച്ച് പറഞ്ഞിട്ട് ഹഖൻ അലൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞു അല്ലെ, നന്മ ചെയ്യുന്നവരുടെ ബാധ്യതയാണിത്. അപ്പോ ഒരാൾ പറഞ്ഞത്രേ, നന്മ ചെയ്യുന്നവരുടെ ബാധ്യതയല്ലേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല, അത്ര നന്മ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് ഒരുപക്ഷെ ഭാര്യയോട് എന്തോ പകയുണ്ടായിരിക്കണം, അങ്ങനെയാണ് തലാക്ക് സംഭവിച്ചത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ മാത്രമൊന്നും തോന്നുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോഴാണ് ഹക്കൻ അലൽ മുത്തഖീൻ എന്ന് ഒന്നുകൂടി ഊന്നി പറഞ്ഞ് ഈ സൂക്ത അവതരിക്കുന്നത്. ആ, നീ നന്മ ചെയ്യുന്നവനല്ലെങ്കിലും മുത്തഖി ആവണമല്ലോ, എങ്കിലല്ലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ, പഠിച്ചവന് പേടിക്കണ്ടേ. അതിനാൽ ഹക്കൻ അലൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഭയപ്പെടുന്ന സകല വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ അന്യായമായിട്ട് തലാഖ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, അവര് മർദ്ദിതരാണ്, അവർക്ക് നിയമപരമായ സംരക്ഷണം നൽകുക എന്ന് തന്നെയാണ് അള്ളാഹു തആല മത്തായിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തുടർന്ന് ഈ വിഷയം സമാപിപ്പിച്ചുകൊണ്ട് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തി, കദാലിക് അപ്രകാരം മുകളിൽ പറഞ്ഞ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട 20 ആയത്തുകൾ ഉണ്ടല്ലോ, ആ ആയത്തുകൾ മുൻനിർത്തിയിട്ട് ഉണർത്താണ് കദാലിക യുബയ്യിനുല്ലാഹു, അള്ളാഹു തആല ഇപ്രകാരം വിശദീകരിച്ചു തരുന്നു, ലക്കും നിങ്ങൾക്ക് ആയാത്തിഹി അവന്റെ സൂക്തങ്ങൾ, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ തലാഖിന്റെ നിയമം ഇവിടെ സമാപിക്കാൻ പോവാണല്ലോ. അന്ധമായിട്ട് ഇതൊരു ഭാരമായിട്ട് നിങ്ങൾ ചുമലിലേറ്റാനല്ല പറയുന്നത്, മറിച്ച് നന്നായി ഗ്രഹിക്കണം. ഇതാണ് നീതി. ഇസ്ലാമിക സമൂഹം ഒരു ആദർശ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന്റെ സംസ്കാരം എന്തായിരിക്കണം? പലപ്പോഴും ഇസ്ലാമിക സമൂഹം ചോദ്യം ചെയ്യപ്പെടാറുള്ളത് വിവാഹവും വിവാഹമോചനവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ഇസ്ലാം വളരെ കൃത്യമായി ഏറ്റവും മാന്യമായ നിലപാടാണ് ഇതിൽ പഠിപ്പിച്ചത്. പക്ഷെ എന്നാലും ആളുകൾ അപ്പോഴേക്ക് സ്വാർത്ഥന്മാരായി മാറും. അതിനാൽ ഏറ്റവും നല്ലത് എന്താണ് എന്ന് ചിന്തിച്ച് നിലപാട് സ്വീകരിക്കണം. കദാലിക് അപ്രകാരം യുബയ്യിനുല്ലാഹു, അള്ളാഹു തആല വിശദീകരിച്ചു തരുന്നു, വ്യക്തമാക്കി തരുന്നു, ലക്കും നിങ്ങൾക്ക്, ഏ വിശ്വാസികളെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു, ആയാത്തിഹി അവന്റെ സൂക്തങ്ങൾ, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഉണർത്തുകയാണ്. ഈ വിഷയം ഇവിടെ സമാപിക്കുന്നു, ഒരു ഖണ്ഡിക ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നമ്മൾ വീണ്ടും നേരത്തെ പരാമർശിച്ച ചില വിഷയങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കുടുംബ വിഷയങ്ങളിൽ നിന്ന് സാമൂഹിക ഇടപെടലുകളിലേക്ക് തന്നെയാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അൽബക്രയിൽ 124 മുതൽ 158 വരെയുള്ള ആയത്തുകളിൽ കഅബയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിരുന്നു. കഅബ നിർമ്മാണം, അതിന്റെ നിർമ്മാണ ലക്ഷ്യം, അതുപോലെ ഖിബ്ല, ഹജ്ജ് തുടങ്ങിയ വിഷയങ്ങൾ നേരത്തെ വന്നു. കഅബാലയം ഏകദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിതമായ ദൈവിക ഗേഹമാണ്. ബഹുദൈവാരാധകരിൽ നിന്ന് അതിനെ മോചിപ്പിക്കേണ്ടതുണ്ട് എന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു. അതിന് ദേഹം കൊണ്ടും ധനം കൊണ്ടും ജിഹാദ് ചെയ്യണം എന്നും നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് 215, 218 ആയത്തുകളില് ആദർശ സംരക്ഷണ മാർഗത്തിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ സമരം ചെയ്യാൻ സന്നദ്ധമാകണം എന്നുകൂടി അള്ളാഹു തആല ഉണർത്തിയിട്ടുണ്ട്. ആ സമരമുഖത്തേക്ക് വീണ്ടും അള്ളാഹു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ആയത്തുകളിൽ. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, കുടുംബവും ആദർശ സംരക്ഷണവും തമ്മില് എന്താണ് ബന്ധം? ആദർശ സംരക്ഷണ സമരവും കുടുംബവും ആദർശ സംരക്ഷണ സമരവും തമ്മിൽ എന്ത് ബന്ധം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നിയമങ്ങൾ ഒരു വിശ്വാസിക്ക് നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ സാമൂഹിക സാഹചര്യം കൂടി അനുകൂലമാവണം. അല്ലാതെ എങ്ങനെ കഴിയാം? ഇപ്പൊ നമ്മൾ പല വിധത്തിലും വെല്ലുവിളി അനുഭവിക്കുന്നുണ്ട്. വ്യക്തി നിയമങ്ങൾ നടപ്പിലാക്കുന്നിടത്ത് പോലും വെല്ലുവിളിക്കപ്പെടുകയാണ്. ഏക സിവിൽ കോഡ് വാദം ശക്തിപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ തികച്ചും വ്യക്തിപരമായ അനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കാൻ പോലും സാമൂഹിക സാഹചര്യം അനുകൂലമാകേണ്ടി വരും. കാരണം സമൂഹത്തിന്റെ കടിഞ്ഞാണ് ദൈവവിരുദ്ധരുടെ കരങ്ങളിലേക്ക് വഴുതി മാറിപ്പോകുമ്പോൾ നമുക്ക് വ്യക്തിപരമായി പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാൻ കഴിയാതെ വരും. ചിലപ്പോൾ അത് സ്വകാര്യ ജീവിതത്തെ പോലും ബാധിക്കും. ദൈവിക നിയമങ്ങൾ സ്വകാര്യ ജീവിതത്തിൽ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. ആരാധനാ സ്വാതന്ത്ര്യം തടയപ്പെടാം. ആദർശ അസ്തിത്വ നിലപാടുകൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ സമരസജ്ജരാകേണ്ടി വരും എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. കുടുംബ നിയമങ്ങൾ പറഞ്ഞല്ലോ, ആ നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിലും പ്രശ്നം വരും. അതിനാൽ സാമൂഹിക ബോധത്തോടുകൂടി നീതിയുടെയും നന്മയുടെയും പക്ഷത്ത് നിലകൊണ്ട് അനിവാര്യ ഘട്ടങ്ങളിൽ സമരമുഖത്തേക്ക് വരാൻ നിങ്ങൾ സജ്ജരാകണം. നിങ്ങൾ മരണത്തെ പേടിച്ച് പിന്തിരിഞ്ഞ് കളയരുത്. മരണഭയം എന്നത് തന്നെ ഒരു മരണമാണ്. അതുകൊണ്ട് ധീരമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് അള്ളാഹു തആല തുടർന്നുള്ള ആയത്തുകളിലൂടെ നമ്മെ ഉണർത്താൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഈ ജുസ്ഇന്റെ സമാപനം വരെയുള്ള സൂക്തങ്ങൾ ഈ നിലയ്ക്ക് സമരമുഖത്തേക്ക് ഇറങ്ങാനുള്ള പ്രചോദനവും അതുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങളുമാണ് പടച്ച തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. أعوذ بالله من الشيطان الرجيم ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. الله سبحانه وتعالى ഒരു സംഭവ പശ്ചാത്തലത്തിൽ വിഷയം പറഞ്ഞു തുടങ്ങാൻ, ഇന്ന് ഈ സൂക്തം അവതരിക്കുമ്പോൾ ഉള്ള മദീനയിലെ അവസ്ഥ എന്താണ്? വിശ്വാസികൾ മക്കയിൽ നിന്ന്, മുഹാജിറുകൾ ഹിജ്റ ചെയ്ത് മദീനയിൽ ഇപ്പോ പ്രവാസ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. ആ ആദ്യഘട്ടത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത് എന്നാണ്. മക്കയിൽ നിന്ന് മദീനയിലെത്തി അവിടെ പ്രവാസ ജീവിതം ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത്. എന്താ അന്നത്തെ ഒരു സാഹചര്യം? ഖുറൈശികൾ ഏത് സമയത്തും മദീനക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നതാണ്. ആ ഒരു ഭയം മദീനക്കാരുടെ മനസ്സിലുണ്ട്, അങ്ങനെ ഒരു ആശങ്ക. അപ്പൊ ആ ഘട്ടത്തിൽ സത്യവും ധർമ്മവും വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമരരംഗത്തിറങ്ങണം എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. അവസാനിച്ചിട്ടില്ല. നാടും വീടുമൊക്കെ വിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു, ശരിയാണ്. പക്ഷെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന് അള്ളാഹു ഉണർത്താൻ പോവാണ്. അവിടെ നിങ്ങൾക്ക് മരണഭയം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നു, അലം തറ, നീ കണ്ടില്ലേ? ആരോടാണ്? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, അതുപോലെ ആ സമൂഹത്തോടാണ്, അന്ന് നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തോടാണ്. ഇനി മുഴുവൻ വിശ്വാസികളോടുമാണ്, ലോകത്ത് ഏത് കാലഘട്ടത്തിൽ രംഗത്ത് വരുന്ന മുഴുവൻ വിശ്വാസികളോടും, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സകല അനുവാചകരോടുമാണ് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അലം തറ, നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ ചിന്തിച്ചില്ലേ? ഇലല്ലദീന ഖറജു മിൻ ദിയാരിഹിം, ഇലല്ലദീന, ഒരു കൂട്ടരെക്കുറിച്ച്, അല്ലദീന ഖറജു, അവർ പുറപ്പെട്ടിരിക്കുന്നു, മിൻ ദിയാരിഹിം, ദാറ് വീട്, മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോയ ഒരു സമൂഹം. വഹും ഉലൂഫ്, വഹും, അവർ ആയിരുന്നു, ഉലൂഫുൻ, ആയിരങ്ങൾ, അൽഫ് ആയിരം, ഉലൂഫ് ആയിരങ്ങൾ ഉണ്ടായിരുന്നു അവര്. എന്താ അവരങ്ങനെ പെട്ടെന്ന് പുറപ്പെട്ടത്? ദീനിന്റെ മാർഗത്തിൽ സമരസജ്ജരായിട്ടാണോ? അല്ല. പിന്നെ എന്താ പുറപ്പെട്ടത്? ഹദറൽ മൗത്ത്, മരണഭയത്താൽ പുറപ്പെട്ടവരാണ് അവർ എന്നാണ് പറയുന്നത്. മരണഭയത്താൽ പുറപ്പെട്ടതാണ്. അള്ളാഹുവെ ഭയപ്പെട്ടിട്ടോ ദീനിന് വേണ്ടിയോ ഒന്നും പുറപ്പെട്ടതായിരുന്നില്ല. അങ്ങനെ അവർ പുറപ്പെട്ടു, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ. അപ്പൊ മരണഭയത്താൽ വീട് വിട്ടിറങ്ങിയ ആയിരങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലയോ? എന്നിട്ട് അള്ളാഹു തആല അവരോട് പറഞ്ഞു, ഫഖാല ലഹുമുല്ലാ, അള്ളാഹു അവരോട് കൽപ്പിച്ചു, മൂത്തു, നിങ്ങൾ മരിച്ചോളൂ, മാത്ത, മരിച്ചു, മുത്ത്, നീ മരിക്കുക, മൂത്തു, നിങ്ങൾ മരിച്ചോളും, നിങ്ങൾക്ക് നല്ലത് മരിക്കലാണ്. ഇത്രയും ഭീരുക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ ഒരു അവകാശമില്ല. മൂത്തു, നിങ്ങൾ മരിച്ചോളൂ. സുമ്മ അഹ്യാഹും, സുമ്മ, എന്നിട്ട് അഹ്യാ, അവൻ ജീവിപ്പിച്ചു, ഹും, അവരെ, പിന്നീട് അള്ളാഹു തആല അവരെ ജീവിപ്പിച്ചു എന്നാ പറയുന്നത്. ഇത് ഏതാണ് സംഭവം എന്നത് അത്ര വ്യക്തമല്ല. ചിലര് ഹിസക്കിയേൽ എന്നൊരു ഇസ്രായേൽ പ്രവാചകന്റെ കാലത്തെ ആളുകളെ കുറിച്ചാണെന്ന് പറയുന്നു. അവർ 70,000 പേര് പുറപ്പെട്ടു പേടിച്ചിട്ട്. അപ്പൊ അള്ളാഹു അവരെ മരിപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ. പിന്നീട് ഹിസക്കിയേൽ നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ 8 നാളുകൾക്ക് ശേഷം അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നൊക്കെയുള്ള ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ആധികാരിക രേഖകളില്ല. എന്നാൽ സയ്യിദ് മൗദൂദി തഫീമുൽ ഖുർആനിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നറിയോ? ഈജിപ്തിൽ നിന്നുള്ള ഇസ്രയേലിയരുടെ പുറപ്പാട് സംഭവം ഉണ്ടല്ലോ, മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അവർ പുറപ്പെട്ടു, അങ്ങനെ ചെങ്കടൽ താണ്ടി സീനാ മരുഭൂമിയിലെത്തി, അങ്ങനെ അവര് അവിടെ കഴിഞ്ഞുകൂടാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ. അതിന്റെ ഭാഗമായിട്ട് അവരോട് പറഞ്ഞു, ഫലസ്തീൻ നിങ്ങൾ പിടിച്ചെടുക്കണം, അതാണ് നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി, അങ്ങോട്ട് മാർച്ച് ചെയ്യും, എന്നിട്ട് നിങ്ങൾ അവിടെ താമസിക്കും. പക്ഷെ അവര് പേടിച്ചുപോയി, അയ്യോ അവിടെ ഇപ്പൊ വേറൊരു കൂട്ടർ താമസിക്കുന്നുണ്ട്, അവരെ പുറത്താക്കി തന്നാൽ ഞങ്ങൾ അവിടെ കയറി താമസിച്ചോളാം. മൂസ അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞില്ലേ, ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില, മൂസ നീയും നിന്റെ പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്, ഞങ്ങൾ ഇവിടെ വിശ്രമിക്കട്ടെ എന്നവർ പറഞ്ഞു. അങ്ങനെ ഒരു ഭീരുക്കളായപ്പോ അള്ളാഹു എന്താ ചെയ്തതെന്നറിയോ? ആ മരുഭൂമിയിലെ വാസം 40 കൊല്ലത്തേക്ക് നീട്ടിക്കൊടുത്തു. അങ്ങനെ 40 കൊല്ലം അവരവിടെ അലഞ്ഞു നടന്നു. 40 കൊല്ലത്തിന് ശേഷം പുതിയൊരു തലമുറ ഉണ്ടായി. അവര് ധീരന്മാരായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അവര് മുന്നോട്ട് പോവുകയും ഫലസ്തീൻ കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നാണ്. ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ മരണവും ജീവിതവും എന്ന് പറഞ്ഞത് എന്താ? മൂത്തു സുമ അഹ്യാഹും, നിങ്ങൾ മരിച്ചോളൂ എന്ന് പറഞ്ഞു, എന്നിട്ട് അവരെ അള്ളാഹു ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാല് ഇത് അക്ഷരാർത്ഥത്തിൽ ആണോ, അതല്ല ഒരു ഭംഗി ഒരു ആശയതലത്തിലുള്ള ഒരു പ്രയോഗമാണോ എന്ന നിലക്കുള്ള ഒരു ചർച്ചയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആലങ്കാരിക പ്രയോഗമാണോ അക്ഷരാർത്ഥത്തിലുള്ള പ്രയോഗമാണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചിലരുടെ വ്യാഖ്യാനം അള്ളാഹു അവരെ മരിപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ, എന്നിട്ട് പിന്നെ ജീവിപ്പിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. മൗത്ത് എന്ന വാക്ക് മരണത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഖുർആനിൽ തന്നെ ഉറക്കത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു യതവഫൽ അംഫുസു ഹീന മൗതിഹ, സൂറത്ത് സുമർ. അല്ലാഹു യതവഫൽ അംഫുസു ഹീന മൗതിഹ, അല്ലാഹു ജീവനെ അതിന്റെ ഉറക്കത്തിൽ പിടിച്ചെടുക്കുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം ഒരർത്ഥത്തിൽ മരണമാണല്ലോ. ഇപ്പൊ മൗത്ത് എന്ന വാക്കിന് നിഷ്ക്രിയത്വം, ഭീരുത്വം, സംസ്കാര ശൂന്യത എന്നൊക്കെയുള്ള ആശയങ്ങൾ വന്നതായിട്ട് മനസ്സിലാക്കും. ഇപ്പൊ മരണം എന്നത് അക്ഷരാർത്ഥത്തിലുള്ള മരണം മാത്രമല്ല, ഒരാൾ അലസനും നിഷ്ക്രിയനുമാകുമ്പോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയില്ലേ, ആ അവസ്ഥയിലെത്തും. ഹയാത്ത് എന്ന വാക്കും അങ്ങനെ തന്നെയാണ്. അത് ജീവിതം മാത്രമല്ല, ഉണർവ്, വിശ്വാസ ചൈതന്യം, സജീവത, ഉത്ബുദ്ധത, ഒരു ജീവനുള്ള സമൂഹം എന്ന് പറയില്ലേ, ആ നിലയ്ക്ക് ഉള്ളൊരു പ്രയോഗമായിട്ടും കാണാം. അപ്പോ ആ കാഴ്ചപ്പാടില് മൂത്തു സുമ അഹ്യാഹും, നിങ്ങൾ മരിച്ചോളൂ, നിങ്ങൾക്ക് അതാണ് നല്ലത്, നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന നിലക്ക് അവരെ അള്ളാഹു തആല വിട്ടയച്ചു. എന്നിട്ട് പിന്നീട് മറ്റൊരു തലമുറ അവരിൽ നിന്നുണ്ടായപ്പോ അവര് ധീരമായിട്ട് ഇടപെടാൻ കഴിയുള്ളവരായപ്പോ അവരുമായിട്ട് ഫലസ്തീനിലേക്ക് മാർച്ച് ചെയ്ത സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇപ്പൊ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കും, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇപ്പോ ജീവനുള്ളവരാണോ അല്ലയോ? നമ്മൾ യഥാർത്ഥത്തിൽ മരിച്ചവരാണ്. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നുള്ള ബേജാറിലും ഭയപ്പാടിലുമാണ് നമ്മൾ കഴിയുന്നത് എന്ന് പറയാം. ഇപ്പൊ നമ്മളോടും പഠിച്ചവൻ പറയുന്നു, മൂത്തു നിങ്ങൾക്ക് മരിക്കുന്നതാണ് നല്ലത്. തുമ്മ അഹ്യാഹും, നമ്മളെ അള്ളാഹു ജീവിപ്പിക്കുന്ന എപ്പോഴായിരിക്കും? നമ്മൾ സജീവമായിട്ട് പ്രതികരണ ശേഷിയുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമരമുഖത്ത് സമരസജ്ജരായി മാറുന്ന ഘട്ടത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത്. മൂത്തു സുമ്മ അഹ്യാഹും, ഇങ്ങനെ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സംഭവമല്ല ഇവിടെ പ്രസക്തം, മറിച്ച് ഒരു സമൂഹം തങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഘട്ടമുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മരണത്തെ പേടിച്ചിട്ടൊരു കാര്യമില്ല, ജനനവും മരണവും ഒക്കെ പടച്ചോന്റെ കയ്യിലുള്ള കാര്യമാണ്. വിശ്വാസികൾ ആത്മധൈര്യത്തോടെ സമരരംഗത്തിറങ്ങേണ്ടതുണ്ട് എന്നതാണ് ഈ ആയത്തിന്റെ ആശയം. അങ്ങനെ പണ്ടേതോ കാലത്ത് അങ്ങനെ പുറപ്പെട്ട, മരണഭയത്താൽ പുറപ്പെട്ടു പോയവരെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ് പടച്ചോൻ ഇവിടെ ഉണർത്തുന്നത് എന്ന് കാണാം. അലം തറ, നീ കണ്ടില്ലേ, നീ ചിന്തിച്ചില്ലേ, ഇലല്ലദീന ഹറജു, പുറപ്പെട്ടു പോയവരെ കുറിച്ച്, മിൻ ദിയാരിഹിം തങ്ങളുടെ വീടുകളിൽ നിന്ന്. വഹും ഉലൂഫ് അവർ ആയിരങ്ങൾ ഉണ്ടായിരിക്കെ ഹദറൽ മൗത്ത് മരണഭയത്താൽ പുറപ്പെട്ടു പോയവർ. ഫഖാല ലഹുമുല്ലാ അല്ലാഹു തആല അപ്പോൾ അവരോട് കൽപ്പിച്ചു മൂത്തു നിങ്ങൾ മരിച്ചോളൂ ثم احياهم എന്നിട്ട് അവരെ അവൻ ജീവിപ്പിച്ചു. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലദു ഫളിൻ അനുഗ്രഹമുടയവനാണ് ഔദാര്യമുടയവനാണ് അലന്നാസ് ജനങ്ങളോട് വലാക്കിന്ന പക്ഷേ അക്സറന്നാസ് ജനങ്ങളിൽ അധിക പേരും ലാ യഷ്കുറൂൻ നന്ദി കാണിക്കുന്നില്ല. അള്ളാഹു നൽകിയ വിഭവങ്ങളും മാനവ വിഭവശേഷിയും ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ആരും സന്നദ്ധരല്ല. എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കുന്നവരെ ജീവിച്ചു പോകണം. പടച്ചോൻ നൽകിയ ഇസ്സത്തും കുവ്വത്തും വിനിയോഗിച്ചുകൊണ്ട് ആദർശ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യം പ്രകടിപ്പിക്കുന്നില്ല. അതാണ് നന്ദി ബോധം. അള്ളാഹു നൽകിയിട്ടുണ്ട്, പക്ഷേ ഉള്ളത് കൈവിട്ടു പോകുമോ, എന്റെ ജീവൻ നഷ്ടപ്പെടുമോ, മരിച്ചു പോവോ, ഇങ്ങനെയൊക്കെയുള്ള പേടിയാണ് പലപ്പോഴും മനുഷ്യനെ ഭരിക്കുന്നത് എന്നാണ് അള്ളാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അതിനാൽ നന്ദി ബോധമുള്ളവരാവണം. തുടർന്ന് വീണ്ടും സമരസജ്ജരാകാൻ വേണ്ടിയുള്ള ആഹ്വാനം, വഖാത്തിലു ഫീ സബീലില്ലാ, വഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യവിൻ, ഫീ സബീലില്ലാ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യും. വഅലമു നിങ്ങൾ അറിയണം, അന്നല്ലാഹ നിശ്ചയം അല്ലാഹു സമീഉൻ അലീം സകലം കേൾക്കുന്ന സർവജ്ഞനാകുന്നു എന്ന് നിങ്ങൾ അറിയണം. നേരത്തെ ഇതേ ശൈലിയിലുള്ള വചനം വന്നിട്ടുണ്ട്, വഖാത്തിലു ഫീ സബീലില്ലാ. സമരത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട് അത് ദൈവമാർഗത്തിൽ ആവുക എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. അല്ലാത്ത സമരങ്ങളൊന്നും ലക്ഷ്യത്തിലെത്തുകയില്ല. സമ്പത്തിനു വേണ്ടിയും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥങ്ങൾക്ക് വേണ്ടിയുമാണെങ്കിൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. രണ്ടാമത് പറയുന്നു, നിങ്ങൾ അങ്ങനെ സമരസജ്ജരായാൽ പടച്ചോൻ നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായിട്ട് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഓരോ പരിശ്രമവും ഓരോ പ്രാർത്ഥനയും അവൻ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ശത്രുവിന്റെ ശക്തിയും ദൗർബല്യവും അവന്റെ കുതന്ത്രങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഇനി നിങ്ങൾ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നിരിക്കട്ടെ, അതും ഒരിക്കലും നഷ്ടമാവില്ല എന്ന് പടച്ചതമ്പുരാൻ അവിടെ വാഗ്ദാനം നൽകുകയാണ്. അതാണ് വളരെ വലിയൊരു പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ എന്താവണം? നിങ്ങളുടെ എല്ലാ സമരമുഖങ്ങളും ദൈവമാർഗത്തിൽ ആവണം, ലക്ഷ്യം പിഴച്ചു പോകരുത്. വഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യൂ, ഫീ സബീലില്ല ദൈവമാർഗത്തിൽ. വഅലമു നിങ്ങൾ അറിയണം, അന്നല്ലാഹ സമീഉൻ അലീം അല്ലാഹു സകലം അറിയുന്ന സകലം കേൾക്കുന്നവൻ ആകുന്നു. ഇത് കേവലം ഒരു രക്തച്ചൊരിച്ചിലിന് വേണ്ടിയുള്ള ആഹ്വാനമല്ല. പിന്നെ എന്താണ്? ആദർശ വിശ്വാസങ്ങളുടെ പേരിൽ സ്വദേശത്ത് നിന്ന് ആട്ടിയിറക്കപ്പെട്ടവർ മദീനയിലെത്തിയിട്ട് അവിടെ സ്വസ്ഥമായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും തുരത്താൻ അവർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ പ്രതിയോഗികൾ. ആ ഘട്ടത്തിലുള്ള ഒരു പ്രതിരോധ ആഹ്വാനമാണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് അല്ലാഹു 245 ശാരീരിക സമർപ്പണത്തോടൊപ്പം സാമ്പത്തിക സമർപ്പണവും ആവശ്യപ്പെടാൻ, രണ്ടും വേണമല്ലോ, നഫ്സും മാലും രണ്ടും അല്ലാഹുവിന് കൊടുക്കണം. അതാണ് അല്ലാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, സമ്പൂർണ്ണ സമർപ്പണമാണ്. അതിനുള്ള ആഹ്വാനമാണ് 245 ആയത്തിൽ വരുന്നത്. ഇതിന് സമാനമായ പരാമർശങ്ങൾ വേറെയും സന്ദർഭങ്ങളിൽ കാണാം, സൂറത്തുൽ ഹദീദിലൊക്കെ വരുന്നുണ്ട്. മൻ ദല്ലദി യുഖരിദുല്ലാഹ ഖർദൻ ഹസന, മൻ ആരുണ്ട്, ദാ ഉള്ളവൻ, അല്ലദി ആരാണ്, അയാൾ, യുഖരിദുല്ലാഹ ഖർദ കടം നൽകുക എന്നാണ് അർത്ഥം. ഖർദ കടമാണ്. അഖറല യുഖരിദു കടം നൽകി, യുഖരിദുല്ലാഹ അല്ലാഹുവിന് കടം നൽകുന്നവൻ ആര്, ഖർദൻ ഹസന ഉത്തമമായ ശ്രേഷ്ഠമായ കടം നൽകാൻ സന്നദ്ധനാകുന്നവൻ ആര്, അല്ലാഹുവിന് നല്ല കടം നൽകാൻ തയ്യാറുള്ളവർ ആരുണ്ട്, മൻ ആരുണ്ട്, ദാ ഉള്ള, അല്ലദി ആരോ ഒരാൾ, യുഖരിദുല്ലാഹ അല്ലാഹുവിന് കടം നൽകുന്നവൻ, ഖർദൻ ഹസന ഉത്തമമായ കടം നൽകാൻ സന്നദ്ധതയുള്ളവൻ ആരുണ്ട്. അങ്ങനെ കടം കൊടുത്താലോ, ഫ അപ്പോൾ യുലാഇഫഹു ലഹു, ലാഇഫ യുലാഇഫു ഇരട്ടിപ്പിച്ചു, ഫ യുലാഇഫഹു അവൻ അള്ളാഹു തആല ഇരട്ടിപ്പിച്ചു കൊടുക്കും, ലഹു അതിനെ, ആ സമ്പത്തിനെ അല്ലാഹു തആല അവന് ഇരട്ടിപ്പിച്ചു കൊടുക്കും. അളാഫൻ കസീറ, അളാഫ് അളാഫ് ഇരട്ടികൾ ആയിട്ട്, കസീറൻ ധാരാളം ഇരട്ടികളായിട്ട് തിരിച്ചു കൊടുക്കും. വല്ലാഹു യഖ്ബിളു, അല്ലാഹു തആല പിടിച്ചു വെക്കുന്നു. വയബ്സുതു, അവൻ വിശാലമാക്കുകയും ചെയ്യുന്നു സമ്പത്തിനെ, ഭൗതിക വിഭവങ്ങളെ. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. ഈ ആയത്ത് വളരെ സുന്ദരമായ ശൈലിയിലാണ് അല്ലാഹു അവതരിപ്പിക്കുന്നത്, മനസ്സിൽ തറക്കുന്ന ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. മൻസല്ലദി യുഖരിദുല്ലാഹ ഖർദൻ ഹസന, ദൈവമാർഗത്തിൽ ധനവ്യയം ചെയ്യാൻ സന്നദ്ധനായവൻ ആരുണ്ട്? പടച്ചോന് കടം കൊടുക്കാനാണ് പറയുന്നത്. ഇത് വല്ലാത്തൊരു ചാൻസ് അല്ലേ? ഒരു മുതലാളി നമ്മോട് കടം ചോദിച്ചാൽ നമ്മൾ വേഗം കൊണ്ടുപോയി കൊടുക്കുമോ? അയാൾ എന്നോട് ചോദിച്ചല്ലോ, അപ്പൊ ഞാനാണ് ഉഷാറ് എന്ന തോന്നലുണ്ടാവും. അല്ലാഹു തആലക്ക് കടം കൊടുക്കാം, അത് വല്ലാത്തൊരു പ്രയോഗമാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ കടം എന്ന വാക്ക് ഉപയോഗിച്ചത്? കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടൽ നിർബന്ധമാണ്, തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ വാക്ക് ഉപയോഗിച്ചത്. പിന്നെ ഒന്ന്, അല്ലാഹു തന്റെ ദാസനിൽ നിന്ന് ഔദാര്യമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹു അഭിമാനിയാണ്. ഇപ്പൊ കടം ചോദിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, വല്ലതും തരുമോ എന്ന് ചോദിക്കുന്നതിനേക്കാളും എനിക്ക് 100 രൂപ കടം തരൂ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു മാന്യതയുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്നൊരു ഉദ്ദേശം കൂടി അതിനുണ്ട്. യഥാർത്ഥത്തില് നമ്മുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ ഏതാ? അല്ലാഹു തആല തന്റെ ദാസന് ഔദാര്യമായിട്ട് നൽകിയതല്ലേ നമ്മുടെ കയ്യിലുള്ളത്? വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും ചെലവഴിക്കാം. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കലാണ് ഇവിടെ കടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പടച്ചോന് തൃപ്തിയുള്ള മാർഗത്തിൽ നമ്മളത് ചെലവഴിച്ചാൽ മതി, അപ്പൊ അല്ലാഹു ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. എന്നാലും നമുക്കൊരു സംശയം ഉണ്ടാകും, പടച്ചോൻ എന്തിനാണ് കടം ചോദിച്ചത്? അവന്റെ ഖജനാവ് കാലിയായോ? നമ്മുടെ സർക്കാരിനെയൊക്കെ പോലെ കമ്മി ബജറ്റാണോ അവൻ അവതരിപ്പിക്കുന്നത്? അല്ല, ദാസന്മാരുടെ നന്മക്ക് വേണ്ടിയിട്ട്, ദാസന്മാർക്ക് പ്രതിഫലം നൽകാനുള്ള ഒരു അവസരം എന്ന നിലക്കാണ് അള്ളാഹു നമ്മിൽ നിന്ന് ചോദിക്കുന്നത്. വേണമെങ്കിൽ അവൻ ഒന്നിച്ച് പിടിച്ചെടുത്തുകൂടെ, പിടിച്ചെടുക്കാം, പക്ഷെ അങ്ങനെ അള്ളാഹു തആല ചെയ്യുന്നില്ല. അപ്പൊ തിരിച്ചു കിട്ടുന്നതാണ് പരലോകത്ത് ഉറപ്പാണ്. ചിലപ്പോൾ ഇഹലോകത്തും കിട്ടും, ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. ഇഹലോകത്ത് ബർക്കത്ത് ലഭിക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവും. അവിടെയോ? അവിടെ ഇരട്ടി ഇരട്ടിയായിട്ട് കിട്ടും എന്നാണ്. അപ്പൊ അവിടെ അല്ലാഹു തആല ഈ കടത്തിനൊരു നിബന്ധന പറഞ്ഞത് ഖർദ് ഹസനാവണം എന്നാണ്. തികഞ്ഞ മനസ്സോടെ, ആത്മാർത്ഥതയോടെ, നിഷ്കളങ്കമായി, പ്രാർത്ഥനാപൂർവം ആയിരിക്കണം അത് കൊടുക്കുന്നത്. ആരെങ്കിലും നിർബന്ധിച്ചതിന്റെ പേരിലോ, സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിയോ, ലോകമാന്യത്തിന് വേണ്ടിയോ ആകരുത് കൊടുക്കുന്നത്. പടച്ചോന്റെ പ്രീതി മാത്രമായിരിക്കണം ലക്ഷ്യം. എന്നിട്ട് പറഞ്ഞത് കണ്ടില്ലേ എന്താണ്? വല്ലാഹു യഖ്ബിളു വയബ്സിത്, അല്ലാഹു തആല ജനനവും മരണവും അവന്റെ കയ്യിലാണ് എന്ന പോലെ തന്നെ സമ്പത്തിന്റെ ഉടമാവകാശവും നിയന്ത്രണവും അവന് തന്നെയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിരുത്തി കൊടുക്കും, ഇഷ്ടം പോലെ കൊടുത്തെന്നിരിക്കും. ചിലപ്പോ പെട്ടെന്ന് പിടിക്കും. ലോക്ക്ഡൌൺ വന്നപ്പോ അതാണല്ലോ സംഭവിച്ചത്, നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയില്ലേ? ഇതാണ് സംഭവിക്കുക. അതിനാൽ പടച്ചോന്റെ മാർഗത്തിൽ നിങ്ങൾ സമരസജ്ജനാകുമ്പോ സാമ്പത്തിക സമർപ്പണം കൂടി ഉണ്ടാകണം എന്നാണ് അല്ലാഹു ഉണർത്തുന്നത്. അതിന് എന്താ കിട്ടുക? ധാരാളം ഇരട്ടികളായിട്ട് അല്ലാഹു തആല അത് തിരിച്ചു തരും. എന്നിട്ട് ഒടുവിൽ പറയാണ്, വഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. നിങ്ങൾ ഇവിടെ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങൾ അനാവശ്യമായി ചെലവഴിച്ചാൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാൾ വരുന്നുണ്ട് എന്ന് അല്ലാഹു വീണ്ടും ഉണർത്തുകയാണ്. പടച്ചു തമ്പുരാൻ ഈ സൂക്തങ്ങൾ പാരായണം ചെയ്ത് നമ്മൾ അർത്ഥവും ആശയവും ഗ്രഹിക്കുമ്പോൾ അത് സമകാലിക പശ്ചാത്തലവുമായി കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഉൾക്കൊള്ളണം. സമരസജ്ജരായ, ആദർശധീരരായ ഒരു സമൂഹമായിട്ട്, നീതിക്കും നന്മക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സമൂഹമായിട്ട് നമ്മളും മാറേണ്ടതുണ്ട്. ഭീരുക്കളായി, ജീവച്ഛവമായി, ജീവനില്ലാത്തവരായിട്ട് കെട്ടുപോകേണ്ടവരല്ല നമ്മൾ, മറിച്ച് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. പടച്ചവനെ, ദീനിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, നിന്നോടും നിന്റെ പടപ്പുകളോടുമുള്ള എല്ലാ ബാധ്യതകളും യഥാവിധി പൂർത്തീകരിക്കുവാൻ വ്യക്തിപരവും കുടുംബപരവുമായ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും യഥാവിധി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്ത ഒരു സഹോദരൻ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അതുപോലെ ഒരുപാട് ഒരുപാട് പേര്. റബ്ബേ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. വിശുദ്ധ റമദാനിന് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. നാഥ, റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീ നീട്ടിത്തരണമേ നാഥ. റമദാനിൽ പ്രവേശിക്കുവാനും പുണ്യങ്ങൾ ആർജിക്കുവാനും ജീവിതത്തെ ശുദ്ധി ചെയ്തെടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഈ ഖുർആൻ പഠന സംരംഭത്തോട് ചേർന്ന് നിന്ന് മുന്നേറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله